إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷഅബാൻ മാസം നമ്മളിലേക്ക് പ്രവേശിച്ചു. ആ മാസത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഷഅബാൻ മാസം നമ്മളിൽ നിന്ന് വിടപറയുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ദിവസത്തിൽ പല ആളുകൾക്കും വേണ്ടതുപോലെ വറക്കത്ത് ലഭിക്കുന്നില്ല. ഓരോരോ ദിവസവും ഓരോരോ മാസവും ഓരോരോ വർഷവും പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. റമദാൻ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസം. അള്ളാഹുവുമായിട്ട് അടുക്കാൻ, ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സുവർണാവസരം. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബകളിൽ ഈ ഷഅബാൻ മാസത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, റമദാൻ മാസത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാം പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചെയ്യാത്തവരുണ്ട് എങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിന് വേണ്ടി തയ്യാറാവുക. തൗബ ചെയ്യുക, ദുആ അധികരിപ്പിക്കുക, പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം പുതുക്കുക, ഈ വിഷയങ്ങളൊക്കെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇനി പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, റമദാൻ എന്നുള്ളത് നോമ്പനുഷ്ഠിക്കേണ്ട മാസമാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് നിർബന്ധമാക്കിയ ഒരു മാസമാണ്. ഇസ്ലാമിന്റെ 5 അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. ഇസ്ഹാഖ് ഇബ്നു റഹവൈ റഹിമഹുള്ള പറയുന്നു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന നിർബന്ധമായ കർമ്മങ്ങളെ കുറിച്ചുള്ള അറിവ് നേടിയെടുക്കുക എന്നുള്ളത് ഫർള് അയിനാണ്, നിർബന്ധ ബാധ്യതയാണ്. അഥവാ ഒരു വ്യക്തി നോമ്പിന്റെ വിധിവിലക്കുകൾ പഠിക്കുന്നില്ല എങ്കിൽ, അവൻ ആവശ്യമായ അഹ്കാമുകൾ പഠിക്കുന്നില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാകുമെന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ചില അഹ്കാമുകളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന്റെ പ്രബോധനവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എപ്പോഴാണ് നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചു. ധാരാളം വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തി. അതിനുശേഷം മക്കയിലുള്ള ജനങ്ങളുടെ പീഡനങ്ങൾ കാരണത്താൽ മദീനയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു വന്നു. അങ്ങനെ ഹിജ്റ ചെയ്ത് മദീനയിലേക്കെത്തി. മദീനയിൽ രണ്ടാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഷഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ നോമ്പ് നിർബന്ധമാക്കുന്നത്. പ്രവാചകന്റെ മദീന ജീവിതത്തിൽ ഹിജ്റ രണ്ടാം വർഷത്തിലാണ്. ഒരു ഷഅബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ നോമ്പ് ഈ ഉമ്മത്തിന് നിർബന്ധമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ 9 റമദാനുകളാണ് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. 9 റമദാനുകൾ. രണ്ടാമത്തെ വർഷം ഷഅബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് വാജിബാക്കി. ഹിജറ 11 വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പ്രവാചകൻ മരണപ്പെടുന്നത് റബീഉൽ അവൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ 11 വർഷത്തിലുള്ള റമദാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല. 9 റമദാനുകളാണ് പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ നോമ്പെടുത്തുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നത്, നോമ്പിന്റെ വിധിവിലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഈ 9 റമദാനുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചു തീർത്തുകൊണ്ടാണ്. ഇനി സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുമ്പോൾ ഈ നോമ്പ് എന്നൊരു കർമ്മം ഈ ഉമ്മത്തിന് മാത്രമാണോ പഠിപ്പിക്കപ്പെട്ടത്? അല്ല, ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് പഠിപ്പിച്ചിരുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കും അവർക്കിടയിലും അവർക്കറിയുന്ന ഒരു കാര്യമാണ് നോമ്പ് എന്നുള്ളത്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുഹമ്മദി ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ആദ്യമായി അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പല്ല, മറിച്ച് ആഷൂറയുടെ നോമ്പാണ്. ആഷൂറയുടെ നോമ്പാണ്, അതായത് മുഹറം 10 നോമ്പാണ് ആദ്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ നോമ്പ് നിർബന്ധമാക്കുകയും മുഹറം 10 നോമ്പ് സുന്നത്താക്കുകയും ചെയ്തു. പക്ഷേ റമദാൻ മാസം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ നമ്മുടെ നോമ്പ് പോലെയായിരുന്നില്ല ആദ്യം നിർബന്ധമാക്കപ്പെട്ടത്. എങ്ങനെയാണ് നിർബന്ധമാക്കപ്പെട്ടത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഒന്നുകിൽ നോമ്പനുഷ്ഠിക്കാം, അല്ലെങ്കിൽ ആ നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയാൽ മതി. ഈ രണ്ടാലൊരു രീതിയിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം നൽകാൻ ശരിയാഴ്ച ഓരോരോ വ്യക്തികളോടും കൽപ്പിച്ചു. അന്നൊക്കെ നോമ്പിന്റെ രൂപം എങ്ങനെയാണ്? നമുക്കിന്ന് പരിചയമുള്ള നോമ്പ് എന്ന് പറയുന്നത് ഫജർ നിസ്കാരം മുതൽ മഗ്രിബ് നിസ്കാരം വരെയാണ്. അന്നുള്ള നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് മുറിക്കുന്ന സമയം മഗ്രിബ് തന്നെയാണ്. ഒരു വ്യക്തി നോമ്പ് മുറിച്ച ശേഷം എപ്പോഴാണ് ഉറങ്ങുന്നത്, ആ ഉറക്കം മുതലാണ് അവന്റെ അടുത്ത നോമ്പ് ആരംഭിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മഗ്രിബിന് നോമ്പ് മുറിച്ചു, മഗ്രിബ് കഴിഞ്ഞ ഉടൻ ആ വ്യക്തി കിടന്നുറങ്ങിയാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കിടന്നുറങ്ങുന്ന സമയം മുതൽ പിറ്റേ ദിവസം മഗ്രിബ് വരെ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കണം. അതല്ലാതെ ഇന്നത്തെ പോലെ ഫജർ നിസ്കാരം മുതൽ മഗ്രിബ് നിസ്കാരം വരെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നോമ്പ് നിർബന്ധമാക്കിയത്. അങ്ങനെ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അതിന്റെ വിധികൾ മാറ്റുകയും ഫജർ നിസ്കാരം മുതൽ മഗ്രിബ് നിസ്കാരം വരെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നിർബന്ധമായും എല്ലാവരും നോമ്പനുഷ്ഠിക്കണമെന്ന വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെയാണ് നോമ്പ് ഈ ഉമ്മത്തിന് വാജിബാക്കപ്പെട്ടത്. ഈ ഘട്ടങ്ങളിലൂടെയാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് വാജിബാക്കിയിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആർക്കാണ് നോമ്പ് നിർബന്ധമാവുക? ഏതൊക്കെ വ്യക്തികൾക്കാണ് നോമ്പ് നിർബന്ധമാവുക? 5 നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നോമ്പ് നിർബന്ധമാവുക. 5 നിബന്ധനകൾ. ഒന്നാമത്തേത് മുസ്ലിം ആയിരിക്കണം. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് നിർബന്ധമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ നിബന്ധന എന്നുള്ളത് അവൻ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തെ നിബന്ധന അവൻ പ്രായപൂർത്തിയെത്തിയവനായിരിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് നിർബന്ധമാകുന്നത് അവന് പ്രായപൂർത്തിയെത്തിയാലാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് വാജിബല്ല. പ്രായപൂർത്തിയെത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ 18 എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് പ്രായപൂർത്തിയെത്താനുള്ള അടയാളം ശരിയാഴ്ച പഠിപ്പിക്കുന്നത് ഒന്നുകിൽ സ്ഖലനം സംഭവിക്കുക, അല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിൽ കട്ടിയുള്ള രോമങ്ങൾ വരിക. അതല്ല എങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൈള് സംഭവിക്കുക. അതല്ല എങ്കിൽ 15 പൂർത്തിയാവുക. ഈ 4 ഒരു അടയാളം വരികയാണെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയാകും. ഇതൊക്കെ ശരിയാഴ്ചന്റെ വിധിവിലക്കുകളാണ്, നാം അറിയേണ്ട കാര്യങ്ങളാണ്. ഈ 4 ഏതെങ്കിലും ഒരു അടയാളം സ്ഥിരപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പ്രായപൂർത്തിയായതായി ശരിയാത്ത് പരിഗണിക്കും. അതല്ലാതെ പ്രായപൂർത്തിയാവാനുള്ള അടയാളം 18 അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ചില ആളുകൾ വെച്ചിരിക്കുന്ന നിയമങ്ങളല്ല, മറിച്ച് ശരിയാത്തിന്റെ ഭാഷയനുസരിച്ച് പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട അടയാളങ്ങൾ കണ്ടു തുടങ്ങിയാലാണ്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയാവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രായപൂർത്തി എത്താത്തവരെ സംബന്ധിച്ചിടത്തോളം, ഈ 4 ഒരു അടയാളം വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് വാജിബാവുകയില്ല. പക്ഷേ അവർക്ക് നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. റുബയ്യ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുന്നു, ആഷുറ നോമ്പ് നാം അനുഷ്ഠിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളോടും ചെറിയ ചെറിയ കുട്ടികളോടും നോമ്പനുഷ്ഠിക്കാൻ നാം പറയാറുണ്ട് എന്ന് റുബയ്യ ബിൻതു മുആവിദ് റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻ ഒരു ദിവസം റോഡിലൂടെ നടന്നു പോകുമ്പോൾ റമളാനിന്റെ പകലിൽ ഒരു വ്യക്തി കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻ ശക്തമായി അടിച്ച ശേഷം അവനോട് പറഞ്ഞു, നമ്മുടെ കുട്ടികൾ നോമ്പെടുത്ത് നടക്കുന്നു, നീ ഇവിടെ കള്ളു കുടിച്ച് നടക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉമർ ആക്ഷേപിച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രായപൂർത്തി എത്താത്ത കുട്ടികളുണ്ട് എങ്കിൽ, നമുക്ക് മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ, അവർക്ക് നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. ആരാണോ അവരോട് നോമ്പെടുക്കാൻ വേണ്ടി പറയുന്നത് അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. ചില ആളുകൾ അമിത വാത്സല്യം കാരണം മക്കളോട് പറയും, നിനക്കിപ്പോൾ നോമ്പ് വാജിബല്ലാലോ, നീ നോമ്പെടുക്കണ്ട എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കുക, അത്തരത്തിലുള്ള അമിത വാത്സല്യങ്ങൾ ശരീഅത്ത് പഠിപ്പിക്കുന്നതല്ല, അത് സഹാബത്തിന്റെ ചര്യയല്ല. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളെ നോമ്പെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ആ ഒരു മാർഗം നാമും പിൻപറ്റുക. ഇവർക്കാണ് നോമ്പ് നിർബന്ധമാവുക. അടുത്തൊരു കാര്യം, എങ്ങനെയാണ് റമദാൻ മാസം പ്രവേശിച്ചു എന്ന് മനസ്സിലാവുക. റമദാൻ മാസം പ്രവേശിക്കാനുള്ള ശരീഅത്തിന്റെ മാനദണ്ഡം എന്താണ്? ഈ ഒരു അറിവ് നമുക്കുണ്ടാവണം. ഇന്ന് പല ആളുകളും ജനങ്ങൾ പറയുന്നത് കേട്ട് ഇന്ന് മാസം പ്രവേശിച്ചു, ആ പ്രവേശിച്ചു, എന്താണ്, എങ്ങനെയാണ് പ്രവേശിച്ചത് അറിയില്ല. എന്നാൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ശരീഅത്തിന്റെ വ്യക്തമായ അധ്യാപനങ്ങളുണ്ട്. മാസപ്പിറവിയുടെ സമ്പത്ത് നാം ആ സമയത്ത് നാം എന്ത് പറയണം, എങ്ങനെയാണ് മാസം പ്രവേശിക്കുക, ശരീഅത്തിൽ വ്യക്തമായ അധ്യാപനങ്ങളുണ്ട്. ഒന്നാമത്തെ മാസം പ്രവേശിക്കാനുള്ള അടയാളം എന്നുള്ളത് ശഅബാൻ മാസം 30 പൂർത്തിയാവുക. ശഅബാൻ മാസം 30 പൂർത്തിയായാൽ അതിനുശേഷമുള്ള ദിവസം എന്നുള്ളത് റമദാൻ ഒന്നാം തീയതിയാണ്. കാരണം അറബി അനുസരിച്ച് അല്ലെങ്കിൽ ഹിജ്രി കലണ്ടർ അനുസരിച്ച് ഒരു മാസം എന്നുള്ളത് 29 or 30 ദിവസങ്ങൾ മാത്രമാണ്. ഇംഗ്ലീഷ് പോലെ 30 or 31 വരികയില്ല. അതുകൊണ്ട് തന്നെ അറബിയിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം 354 ദിവസങ്ങളാണ്. 354 ദിവസങ്ങൾ ശരീഅത്തിന്റെ കണക്കനുസരിച്ച് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് 354 ദിവസങ്ങളാണ്. ഇംഗ്ലീഷിലെ പോലെ 365 ദിവസങ്ങളല്ല. അപ്പോൾ സഹോദരങ്ങളെ, ശഅബാൻ മാസം 30 പൂർത്തിയായാൽ അതിനുശേഷമുള്ള ദിവസം റമദാൻ ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് മാസം മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ അടയാളം, ശഅബാൻ മാസം 30 പൂർത്തിയാവുക. രണ്ടാമത്തെ അടയാളം എന്താണ്? ശഅബാൻ മാസം 29 തീയതി റമദാൻ മാസപ്പിറവി കാണുകയാണെങ്കിൽ, ശഅബാൻ മാസം 29 റമദാൻ മാസപ്പിറവി കാണുകയാണെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം റമദാനായി പരിഗണിക്കുന്നതാണ്. ഒരു വ്യക്തി മാത്രം കണ്ടാൽ മതി. റമദാനിന്റെ മാസപ്പിറവി സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ഒരു വ്യക്തി കണ്ടാൽ മതി. മറ്റിതര മാസങ്ങളുടെ മാസപ്പിറവി സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് രണ്ട് ആളുകളുടെ സാക്ഷ്യം ആവശ്യമാണ്. എന്നാൽ റമദാൻ മാസം പ്രവേശിച്ചു എന്ന് പറയാൻ ഒരു വ്യക്തി കണ്ടാൽ തന്നെ അത് സ്വീകരിക്കേണ്ടതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ശഅബാൻ 29 ആളുകൾ മാസം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാസം കണ്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പിറ്റേ ദിവസം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വ്യക്തിയാണ് മാസപ്പിറവി കണ്ടത് എങ്കിലും അത് സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. കാരണം ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആദ്യ ദിവസത്തിൽ മാസപ്പിറവി കാണാൻ സാധിക്കുക, അതെല്ലാവരും കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കാണുകയാണെങ്കിൽ റമദാൻ മാസം തുടങ്ങിയതായി ശരീഅത്ത് പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് മാസപ്പിറവി കാണേണ്ടത്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ കണക്ക് കൂട്ടിക്കൊണ്ട് ആദ്യം തന്നെ നിശ്ചയിക്കും, ഇന്ന ദിവസമാണ് റമദാൻ ഒന്ന്. അത് ശരീഅത്തിന്റെ അന്യമായ രൂപമാണ്. ശരീഅത്ത് ഒരിക്കലും പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത രൂപമാണ്. എന്താണതിന് കാരണം? ഒന്നാമത്തെ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂ ലിറുയ്യതിഹി, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. ആദ്യമേ മാസം നിശ്ചയിക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, ആദ്യമേ കണക്ക് നോക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. കണ്ണുകൊണ്ട് നിങ്ങൾ മാസം കാണുകയാണെങ്കിൽ നോമ്പനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ കാരണം, അഹ്ലുസ്സുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾ ഏക അഭിപ്രായമാണ് കണക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത്. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ലാ, ഭോപ്പാലിൽ ജീവിച്ചിരുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, കണക്ക് നോക്കുക എന്നുള്ളത് ശരീഅത്തിൽ ബിദഅത്താണ്. കണക്ക് നോക്കിക്കൊണ്ട് ഇന്ന ദിവസത്തിലാണ് എന്ന് ആദ്യമേ നിശ്ചയിക്കുക എന്നുള്ളത് ബിദഅത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും ഒക്കെ ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്നുള്ളത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കണക്ക് നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നത് പോലെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കണക്ക് നോക്കിക്കൊണ്ട് ദിവസങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ചിട്ടില്ല, ഒരു സഹാബിയും അവലംബിച്ചിട്ടില്ല, ആരും തന്നെ ശരീഅത്തിന്റെ ഉലമാക്കൾ അവലംബിച്ചിട്ടില്ല. അതുകൊണ്ട് കണക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ചില കമ്മിറ്റിക്കാർ ആദ്യമേ നിശ്ചയിക്കും ഇന്ന ദിവസത്തിലാണ് റമദാൻ ഒന്ന്. അങ്ങനെ പറയുന്ന അഭിപ്രായം ശരീഅത്തിന് എതിരാണ്. മറിച്ച് റമദാൻ ഷഅബാൻ 29-നാണ് മാസപ്പിറവി നാം നോക്കേണ്ടത്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുക. അതല്ലാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇന്ന് ആധുനിക രീതികളില്ലേ, എന്തിനാണ് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നത് എന്നൊക്കെ ഒരു വ്യക്തി അവന്റെ ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബുദ്ധിയെ തള്ളുക, ശരീഅത്തിന്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിക്കുക. അതാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മാസപ്പിറവി കാണുകയാണെങ്കിൽ അവിടെ നാം പറയേണ്ട പ്രാർത്ഥന എന്താണ്? മാസപ്പിറവി കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബഗ്‌വി അദ്ദേഹത്തിന്റെ മുഅ്ജമു സ്വഹാബയിൽ ഉദ്ധരിക്കുന്നു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി കണ്ടാൽ അവർ പറയാറുള്ള ദുആ, അല്ലാഹുമ്മ അദ്ഖിൽഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം വജിവാരിൻ മിനശ് ശൈത്താൻ വറിദ്വാനിൻ മിനർറഹ്മാൻ. اللهم ادخله علينا بالامن والايمان والسلامه والاسلام وجوار من الشيطان ورضوان من الرحمن. എന്ന പ്രാർത്ഥന സ്വഹാബികൾ പറയാറുള്ളതായി അബ്ദുല്ലാഹി ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഒരു ദുആ പഠിക്കുക, ഈ ഒരു ദുആ പഠിക്കുക. അതിനെ നിസ്സാരമായി കാണരുത്. ഒരു പക്ഷേ താല്പര്യമെടുത്തുകൊണ്ടത് പഠിക്കുന്നതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ ദുആ പഠിക്കുക, മാസപ്പിറവി കണ്ടാൽ ആ ഒരു പ്രാർത്ഥന പറയാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കിയ കാര്യം എങ്ങനെയാണ് റമദാൻ പ്രവേശിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ആർക്കാണ് നോമ്പ് നിർബന്ധമാവുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, അടുത്തൊരു കാര്യം, റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയിരിക്കുന്നത് ആർക്കാണ്? റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുമതി നൽകിയിരിക്കുന്നത് ആർക്കൊക്കെയാണ്? നാല് വിഭാഗം ആളുകൾക്കാണ് നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയത്. നാല് വിഭാഗം ആളുകൾ. ഒന്നാമത്തേത് രോഗികളും അതുപോലെ തന്നെ യാത്രക്കാരും. ഒന്നാമത്തെ വിഭാഗം രോഗികളും അതുപോലെ തന്നെ യാത്രക്കാരും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 184-ാം വചനത്തിൽ പറഞ്ഞു, ഫമൻ കാന മിൻകും മരിയദൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗിയാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ അവൻ യാത്രയിലാണെങ്കിൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ അത് ഖളാ വീട്ടുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇപ്പോൾ ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചു, ആ രോഗം കാരണത്താൽ നോമ്പ് അനുഷ്ഠിക്കാൻ അയാൾക്ക് പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് നോമ്പ് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഒരു വ്യക്തി യാത്രക്കാരനാണ് എങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകുന്നുണ്ട്. രോഗി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നോമ്പെടുക്കാൻ പ്രയാസമുള്ള രോഗികളാണ്. ഒരു വ്യക്തിയുടെ വിരൽ ചെറിയ രൂപത്തിൽ മുറിഞ്ഞിട്ടുണ്ട്, ആ വ്യക്തി പറയുകയാണ് ഞാൻ രോഗിയാണ് നോമ്പെടുക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. നോമ്പെടുക്കാൻ പ്രയാസമുള്ള രൂപത്തിലുള്ള രോഗികളാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാരനും. ഇനി യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്ര സുഖമുള്ള യാത്രയാണെങ്കിലും, എത്ര സുഖമുള്ള യാത്രയാണെങ്കിലും, എ സിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അവന്റെ നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. യാത്ര ആയാൽ മതി, അവന്റെ നോമ്പ് ഒഴിവാക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് പ്രയാസമില്ലാത്ത യാത്രയാണ് ആ വ്യക്തി ചെയ്യുന്നത് എങ്കിൽ നോമ്പ് ഒഴിവാക്കലാണോ അതല്ല നോമ്പ് അനുഷ്ഠിക്കലാണോ ഏറ്റവും പുണ്യമുള്ള കാര്യം? ഒരു വ്യക്തി യാത്ര പോകുന്നു, നല്ല സമാധാനമുള്ള സുഖമുള്ള യാത്രയാണ്, പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് നോമ്പെടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഒരു യാത്ര പോയി. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ യാത്ര പോയപ്പോൾ പ്രവാചകൻ നോമ്പ് അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹും നോമ്പ് അനുഷ്ഠിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് പ്രയാസമൊന്നുമില്ല എങ്കിൽ റമദാൻ മാസത്തിൽ ആ ഇബാദത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യാറുണ്ട്. ഫലം യഅബി الصائم على المفطر ولا المفطر على الصائم. നമ്മൾ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നോമ്പെടുത്തവർ നോമ്പെടുക്കാത്തവരെയോ നോമ്പെടുക്കാത്തവർ നോമ്പെടുത്തവരെയോ ആക്ഷേപിക്കാറില്ലായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ നോമ്പെടുക്കും, ഇനി ഒരു വ്യക്തിക്ക് മുറിക്കണമെങ്കിൽ അവർ മുറിക്കും, പരസ്പരം ആക്ഷേപിക്കാറില്ലായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഹംസത്ത് ബിൻ അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അസൂമു ഫി സഫർ, പ്രവാചകരെ ഞാൻ യാത്രയിൽ നോമനുഷ്ഠിക്കട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണമെങ്കിൽ നോമനുഷ്ഠിക്കാം, അല്ല എങ്കിൽ നിനക്ക് ഒഴിവാക്കാം എന്ന് മഹാനായ ഹംസത്ത് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വ്യക്തി യാത്രയിൽ ആ വ്യക്തിക്ക് പ്രയാസമില്ല എങ്കിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. ചില ആളുകൾ പ്രചരിപ്പിക്കാറുള്ള ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പുണ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ഒഴിവാക്കലാണ് ഏറ്റവും ഉചിതം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. വാസ്തവത്തിൽ ആ ഹദീസ് പൂർണ്ണമായി നാം മനസ്സിലാക്കിയാൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിലുള്ള ഒരു പിഴവ് നമുക്ക് മനസ്സിലാകുന്നതേയുള്ളൂ. എന്താണ് ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള സാഹചര്യം? ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ ഫറാ സിഹാമൻ, അവിടെ ചില ആളുകൾ കൂടിയിരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതിന്റെ ഇടയിൽ ഒരു മനുഷ്യനുണ്ട്, ഖദ് ളില്ല അലൈ, ആ വ്യക്തിക്ക് ശാരീരികമായ ക്ഷീണം കാരണത്താൽ ഇവരൊക്കെ ആ വ്യക്തിക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റും ഇരുന്നു കൊണ്ട് ആ വ്യക്തിക്ക് തണൽ നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ, ഈ വ്യക്തിക്ക് എന്തു പറ്റി? അവിടുന്ന് സഹാബികൾ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെയുള്ളവർ പറഞ്ഞു, സ്വായിം, പ്രവാചകരെ ഈ വ്യക്തി നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യത്തിൽ പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. ആ സംഭവം മനസ്സിലാക്കി തരുന്നത് പ്രയാസമുള്ള സാഹചര്യമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയത്. ഇനി ഒരു വ്യക്തിക്ക് യാത്രയിൽ കഠിനമായ പ്രയാസമുണ്ട്, നോമ്പെടുത്താൽ മരണപ്പെടാൻ അല്ലെങ്കിൽ ശാരീരികമായി വലിയ പ്രയാസത്തിന് സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കഠിന പ്രയാസം ഉണ്ടായിട്ടും നോമ്പെടുത്തവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈകൽ ഉസാ, അവർ പാപികളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസമുള്ള യാത്രകളാണെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് ഉചിതം, പ്രയാസമില്ലാത്ത യാത്രകളാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കലാണ് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാൻ ശരിയായ അനുവാദം നൽകിയിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഹൈളും നിഫാസുമുള്ള സ്ത്രീയാണ്. ആർത്തവ രക്തം വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കാൻ ശരിയായ വിലക്ക് കൽപ്പിച്ചതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ പാടില്ല, അവർ നോമ്പെടുത്താൽ അവരുടെ നോമ്പ് ബാത്തിലാണ്. അവരെന്താണ് ചെയ്യേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്നുഅമറു ബിഖളാഇ സിയാം, നോമ്പ് ഖളാ വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈളിലുള്ള നിഫാസിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇനി സഹോദരങ്ങളെ, ഒരു സ്ത്രീയുടെ രക്തം, ഈ മസലകൾ നമ്മൾ അറിയേണ്ടതാണ്, നമ്മുടെ വീടുകളിൽ ആവശ്യം വരുന്നതാണ്. ഒരു സ്ത്രീയുടെ ആർത്തവ രക്തം ഫജർ നിസ്കാരത്തിന് മുമ്പ് നിലക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കുളിക്കാൻ താമസിച്ചാലും ഒരു സ്ത്രീക്ക് ഫജർ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഫജർ ബാങ്കിന് മുമ്പ് ആ സ്ത്രീയുടെ ആർത്തവ രക്തം നിന്നു, ആ സ്ത്രീ കുളിക്കുന്നത് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് എങ്കിലും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഫജറിന്റെ ബാങ്കിന് മുമ്പ് ആർത്തവ രക്തം നിൽക്കുകയാണെങ്കിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഹൈളുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, നോമ്പിന്റെ ദിവസം ഉച്ചക്ക് ആ സ്ത്രീയുടെ രക്തം നിന്നു. നോമ്പിന്റെ ദിവസം ഉച്ചക്ക് ആ സ്ത്രീയുടെ രക്തം നിന്നു. ചില ആളുകൾ പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ബാക്കിയുള്ള ദിവസം ഒന്നും തിന്നാതെ ഇരിക്കണം. അങ്ങനെ ശരിയാത്ത് പറയുന്നില്ല, മറിച്ച് ഒരു സ്ത്രീയുടെ ആർത്തവ രക്തം നിൽക്കുന്നത് നോമ്പിന്റെ ദിവസം ഉച്ചക്കാണെങ്കിൽ അല്ലെങ്കിൽ ഫജർ കഴിഞ്ഞ ഏത് സമയത്താണെങ്കിലും അതിനുശേഷമുള്ള സമയം മഗ്രിബ് വരെ അവർ തിന്നുന്നതുകൊണ്ട് ശരിയാത്ത് വിലക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ആരാണ്? ഗർഭിണിയായ അതുപോലെ തന്നെ പാലൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണിയായ സ്ത്രീകളും അതുപോലെ തന്നെ പാലൂട്ടുന്ന സ്ത്രീകളും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിനോ കുട്ടികൾക്കോ എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് പേടിക്കുകയാണെങ്കിൽ ശരിയായിട്ട് അവർക്ക് നോമ്പൊഴിവാക്കാൻ അനുമതി നൽകുന്നു. ഒരു സ്ത്രീ പാല് കൊടുക്കുന്നു, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ആ സ്ത്രീക്ക് പ്രയാസമുണ്ടാകും നോമ്പെടുത്താൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രയാസമുണ്ടാകും, അതുപോലെ തന്നെ ഗർഭിണിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ശരിയായ അനുവാദം നൽകിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർക്ക് പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടാം, 5 ദിവസം നോമ്പ് ഒഴിവാക്കിയാൽ പിന്നെ 5 ദിവസം അവർക്ക് ആ നോമ്പ് ഖളാ വീട്ടാം. അതാണ് ഹസൻ അൽ ബസരി, ഇമാം സുഹ്രി, അതാ ഇബ്ൻ അബി റബാഹ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം, സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഖ്ബിൽ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ തുടങ്ങിയ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയായ കാരണത്താൽ, പാലൂട്ടുന്ന കാരണത്താൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അതിന് പകരം മറ്റു ദിവസങ്ങളിൽ നോമ്പെടുത്തു വിടുക, അതിന്റെ കൂടെ ഭക്ഷണമോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. മറ്റൊരു അഭിപ്രായം എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയായ കാരണത്താൽ അല്ലെങ്കിൽ പാലൂട്ടുന്ന കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയാൽ അതിന് പകരം നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, മറിച്ച് അതിന് പകരമായി ഭക്ഷണം നൽകിയാൽ മതി. അതിന് പകരമായി ഭക്ഷണം നൽകിയാൽ മതി. ഇതും ശരിയായ അഭിപ്രായമാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ, സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന അഭിപ്രായമാണ് ഈ ഒരു അഭിപ്രായം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സ്ത്രീ ഗർഭിണിയായ കാരണത്താൽ അല്ലെങ്കിൽ പാലൂട്ടുന്ന കാരണത്താൽ അവർ നോമ്പ് ഒഴിവാക്കിയാൽ അവരുടെ മുമ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ അവർക്ക് ഖളാ വീട്ടാം, അത് മാത്രമാണ് ചെയ്യേണ്ടു, വേറെ ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ അവർക്ക് അവർ ഒഴിവാക്കുന്ന ഓരോരോ നോമ്പിനും പകരമായി അവർക്ക് ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകിയാൽ മതി, നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. അത് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഫത്വയാണ്. ആ ഒരു കാര്യം ചെയ്യുന്നവർക്ക് അതും ചെയ്യാം, അതും ശരിയാത്ത് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. നാലാമത്തെ വിഭാഗം, നോമ്പ് ഒഴിവാക്കാൻ ശരിയാത്ത് അനുമതി നൽകിയിരിക്കുന്ന നാലാമത്തെ വിഭാഗം, പ്രായം അധികമായി അധികരിച്ച് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാതെയുള്ള വ്യക്തി. ഒരു വ്യക്തിക്ക് വലിയ വയസ്സായി, 100 വയസ്സായി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. അതല്ല എങ്കിൽ വിട്ടുമാറാത്ത രോഗം ബാധിച്ചിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാൻ ശരിയായിട്ട് അനുവാദം നൽകിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഓരോരോ നോമ്പിനും പകരമായി ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകുക. അതാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ഖൈസ് ഇബ്നു സായിബ്, അബൂ ഹുറൈറ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും തുടങ്ങിയ സഹാബികളുടെ ഫത്വ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം ബാധിച്ചു, നോമ്പ് നോക്കാൻ എങ്ങനെയും സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് ഒഴിവാക്കുകയും അതിനു പകരമായി ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകിയാൽ മതിയാവുകയും ചെയ്യുന്നതാണ്. അതല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമുണ്ടാക്കിക്കൊണ്ട് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ശരിയായി പഠിപ്പിച്ചിട്ടില്ല, അതിനു പകരമായി ഭക്ഷണം നൽകിയാൽ മതിയാകുന്നതാണ്. എത്രയാണ് ഇനി ഭക്ഷണം നൽകേണ്ടത്? ശരിയായിട്ട് വ്യക്തമായി ഇത്ര ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞിട്ടില്ല, വ്യക്തമായി ഇത്ര ഭക്ഷണം, ഇത്ര കിലോ നൽകണമെന്ന് ശരിയായിട്ട് പറഞ്ഞിട്ടില്ല, മറിച്ച് ഒരു മിസ്കീനിന്റെ ഭക്ഷണം നൽകണമെന്നാണ് പറഞ്ഞത്. ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകണം. ഇമാം ഷൗഖാനി റഹിമഹുള്ള പറയുന്നു, വ്യക്തമായി ഇത്ര അളവ് എന്ന് ശരിയായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ഒരു പാവപ്പെട്ടവന് മതിയാകുന്ന ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ മതിയാകുന്നതാണ്. ഒരു പാവപ്പെട്ടവന്, ഒരു വ്യക്തി ഒരു നോമ്പ് ഒഴിവാക്കിയാൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ശരിയായിട്ട് പഠിപ്പിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ശക്തമായ വാർദ്ധക്യം ബാധിക്കുകയും നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തപ്പോൾ 30 ദിവസം നോമ്പ് ഒഴിവാക്കുകയും 30-ാമത്തെ ദിവസം പാവങ്ങളെ വിളിച്ചുകൊണ്ട് അവർക്ക് ഇറച്ചിയും റൊട്ടിയും കൊടുത്തതായി ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായും ഇമാം ബൈഹഖി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ മൗസൂലായും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ഈ പറയപ്പെടുന്ന അജാറുകൾ ഉണ്ട് എങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ വിട്ടുമാറാത്ത രോഗം, അതല്ല എങ്കിൽ വളരെ വലിയൊരു വാർദ്ധക്യം, നല്ല പ്രായമായി, അങ്ങനെയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് ഈ രൂപത്തിൽ ഭക്ഷണം നൽകാൻ ശരിയാത്ത് അനുവാദം നൽകിയതാണ്. ഈ 4 വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയാത്ത് നോമ്പിന് ഇളവ് നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഇളവുകളിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കടുംപിടുത്തം കാണിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ ഇളവുകളെ സംബന്ധിച്ച് പറഞ്ഞു, ഹാദിഹി സദഖതുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖുദൂ സദഖത, ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സദഖയാണ്, ഈ സദഖ നിങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്തു വന്നാലും നോമ്പെടുക്കും, മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പാഠം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ളതല്ല. ഇതാണ് ശരിയാത്ത് നോമ്പ് മുറിക്കാൻ അനുവാദം നൽകിയവരെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد സഹോദരങ്ങളെ, നോമ്പ് വാജിബാകുന്നത് ആർക്കാണ്, അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുമതി നൽകിയിരിക്കുന്നത് ആർക്കാണ്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്തൊരു കാര്യം, നോമ്പിനെ ബാത്തിലാക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തി നോമ്പ് അനുഷ്ഠിച്ചു, ആ വ്യക്തിയുടെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നോമ്പുമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്നത് പോലെ അവൻ ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ അവൻ വെള്ളം കുടിച്ചാലോ, മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലോ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്, അവന്റെ നോമ്പ് മുറിയും. ഈ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനമാണ്. ഇതുപോലെ തന്നെ ഒരു വ്യക്തി ഉന്മേഷം ലഭിക്കാൻ, ഒരു വ്യക്തിക്ക് രോഗം കാരണത്താലല്ല ഉന്മേഷം ലഭിക്കാൻ ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ, ഇഞ്ചക്ഷൻ അടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നോമ്പ് മുറിയുന്നതാണ്, ആ വ്യക്തിയുടെയും നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചില ആളുകൾ അവർക്ക് അസുഖമുള്ളതിന്റെ പേരിൽ, ഷുഗറൊക്കെ ബാധിച്ചതിന്റെ പേരിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇൻസുലിൻ എടുക്കുന്ന കാരണത്താൽ നോമ്പ് മുറിയുകയില്ല, ഇൻസുലിൻ എടുക്കുന്ന കാരണത്താൽ നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ ഇന്നിവിടെ പടർന്നു പിടിച്ചിരിക്കുന്ന, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, കൊറോണ എന്ന് പറയുന്ന വൈറസ്, അതിന്റെ വാക്സിൻ എടുക്കുന്ന കാരണത്താലും നോമ്പ് മുറിയുകയില്ല. അതൊന്നും ഭക്ഷണമല്ല അല്ലെങ്കിൽ പാനീയമല്ല, മറിച്ച് കൊറോണ വാക്സിൻ എന്ന് പറയുന്ന ഒരു ചികിത്സയുടെ രൂപത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് കാരണത്താൽ നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ നോമ്പിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് മനഃപൂർവ്വം ഛർദ്ദിക്കുക എന്നുള്ളത്. ഒരു വ്യക്തി മനഃപൂർവ്വം ഛർദ്ദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നോമ്പ് ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, വിരലിട്ടുകൊണ്ട് ഛർദ്ദിക്കുക, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ആ വ്യക്തിയുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ ഫഅലൈഹിൽ ഖളാ, അവൻ ഖളാ വീട്ടണം. അതല്ല, ഒരു വ്യക്തി എന്തെങ്കിലും അസുഖം കാരണത്താൽ ഛർദ്ദിച്ചു പോയാൽ അത് കാരണത്താൽ നോമ്പ് മുറിയുകയില്ല എന്ന് ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കൊമ്പ് ചികിത്സ, ഹിജാമ, ഹിജാമ ചെയ്യുകയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. പല ആളുകളും ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് പറയാറുണ്ട്. ആ ഒരു അഭിപ്രായം ശരിയല്ല. ഏറ്റവും ശരിയായ അഭിപ്രായമനുസരിച്ച് ഹിജാമ ചെയ്യുകയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകളിൽ കാണാം, പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തിരുന്നു. മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ സാബിത് അൽ ബുനാനി റഹിമഹുല്ലാ അനസ് ഇബ്നു മാലിക്കിനോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, അകുന്തും തക്റഹൂന അൽ ഹിജാമത ലിസ്സായിം, നോമ്പുകാരൻ കൊമ്പ് ചികിത്സ നടത്തുന്നത്, ഹിജാമ ചെയ്യുന്നത് നിങ്ങൾ വെറുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, നമ്മൾ ആരും വെറുക്കാറില്ല, ഇല്ലാ മിൻ അജ്ലി ളഅഫ്, ചില ആളുകൾക്ക് ചെയ്താൽ ക്ഷീണം വരാൻ സാധ്യതയുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഹിജാമ ചെയ്യുന്നത് സഹാബികൾ വെറുക്കാറില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് വരുന്ന സംശയമാണ്, ഭക്ഷണം പാചകം ചെയ്താൽ അതിന്റെ രുചി നോക്കുന്നത് കാരണത്താൽ നോമ്പ് മുറിയുമോ? ഭക്ഷണം പാചകം ചെയ്ത് അതിന്റെ രുചി നോക്കുന്നത് കാരണത്താൽ നോമ്പ് മുറിയുകയില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു ഫത്വ നൽകിയതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു വ്യക്തി കഫം ഇറക്കുകയാണെങ്കിൽ, സാധാരണ ഉമനീരല്ല, ഉമനീരിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വിഷയത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു വ്യക്തി കഫം, വായിൽ കഫം വന്നു, അത് ഇറക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നോമ്പ് മുറിയുകയില്ല. കാരണം കഫം എന്നുള്ളത് ഭക്ഷണമോ അല്ലെങ്കിൽ പാനീയമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് കാരണത്താൽ നോമ്പ് മുറിയുകയില്ല. അതാണ് ഷെയ്ഖ് മുഖ്ബിലിന്റെയും ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെയും റഹിമഹുമുള്ളാ തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പിനെ ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഒരു വ്യക്തി തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് കാരണത്താൽ നോമ്പ് മുറിയുന്നതാണ്. കാരണം നോമ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വെള്ളം, അവന്റെ ഭക്ഷണം, അതുപോലെ തന്നെ അവന്റെ വികാരം എനിക്ക് വേണ്ടി അവൻ ഒഴിവാക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ വ്യക്തിയുടെ നോമ്പ് മുറിയുന്നതാണ് എന്ന് മാത്രമല്ല, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കൽ നിർബന്ധമാണ്. അതല്ല എങ്കിൽ ആ വ്യക്തി രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അടിമ ഇന്ന് ലഭ്യമല്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ 60 പേർക്ക് ഭക്ഷണം നൽകണം. ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ പറയപ്പെട്ട കഫാറത്താണ് ശരീഅത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അത് ഇതൊരു പാപമാണ്, ഹറാമാണ്. അഥവാ നോമ്പുകാരൻ ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. കാരണം അവന്റെ വികാരം അവൻ അടക്കിയിട്ടില്ല. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫർളു നോമ്പിൽ. ഫർളു നോമ്പാണെങ്കിൽ ഫജറിന് മുമ്പ് തന്നെ നിയത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മല്ലം യുബയ്യിത്തു സിയാമ ഫലാ സിയാമല. ആരെങ്കിലും ഫജറിന് മുമ്പ് നോമ്പിന്റെ നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമായും ഫജറിന് മുമ്പ് തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ നിയത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, ജനങ്ങളെ നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ്സഹൂരി ബറക, തീർച്ചയായും അത്താഴം എന്നുള്ളത് ബറക്കത്താണ്. ചില ആളുകൾ പറയും, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് ക്ഷീണമില്ല, പിന്നെ ഞാനിതിന് അത്താഴം കഴിക്കുന്നത്, ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ ഫജറിന് എഴുന്നേറ്റാളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് അത്താഴത്തോട് കൂടിയുള്ള നോമ്പാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഹദിയാണ് നമ്മുടെ ആവേശത്തെക്കാളും ഏറ്റവും നല്ലത് എന്ന് നാം മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നഹ ബറക, അത്താഴം എന്നുള്ളത് അള്ളാഹു നൽകിയിരിക്കുന്ന ബറക്കത്താണ്. അള്ളാഹു നിങ്ങൾക്കതിനെ സമ്മാനിച്ചു, നിങ്ങൾ അത്താഴത്തെ ഒഴിവാക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നസാഇ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്താഴത്തിന്റെ വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അതുപോലെ തന്നെ അത്താഴം വളരെ നേരത്തെയല്ല കഴിക്കേണ്ടത്. അത്താഴത്തിന്റെ സമയം തുടങ്ങുക രാത്രിയുടെ പകുതി മുതലാണ്. അത്താഴത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അത്താഴത്തിന് ഏറ്റവും നല്ല സമയം. ചില ആളുകൾ സൂക്ഷ്മതയുടെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ അത്താഴം കഴിക്കും, അത് ശരിയല്ല. സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ 50 ആയത്തുകൾ ഓതേണ്ട സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ചെറിയ സമയം മാത്രം അതിനിടയിൽ വെക്കുക. അത്താഴം കഴിയുന്നതും താമസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കുക. ബാങ്ക് കൊടുത്തയുടൻ നോമ്പ് മുറിക്കുക. ബാങ്ക് എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നോമ്പ് മുറിക്കുക. ചില ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മസാജിദുകളിൽ സൂക്ഷ്മത എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിനെ കുറച്ച് ബിന്ദിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഷാഫിഈ മദ്ഹബിലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, സൂക്ഷ്മതയുടെ പേര് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്ന ഈ കാര്യം അത് ബിദഅത്താണ്, അതൊരിക്കലും ശരീഅത്ത് അനുവദിച്ചിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സമയമായാൽ ഉടൻ തന്നെ അത്താഴം കഴിക്കാൻ, നോമ്പ് മുറിക്കാൻ നമ്മൾ തയ്യാറാവുക. നോമ്പ് മുറിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുക എന്നുള്ളതാണ്. അത് ഈത്തപ്പഴത്തിന്റെ ഏത് ഇനമാണെങ്കിലും, പച്ച ഈത്തപ്പഴം ആവട്ടെ അല്ലെങ്കിൽ കാരക്കയാവട്ടെ, ഏത് ഉപയോഗിച്ചാണെങ്കിലും നോമ്പ് മുറിക്കാം. അതല്ലാതെ ആദ്യം പച്ച പിന്നെ ഉണക്കീത്തപ്പഴം എന്ന് വന്നിരിക്കുന്ന ഹദീസ് ദുർബലമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുക. അത് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ കൂടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഒരു വ്യക്തി യാത്രയിലായിരിക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധാരണയിൽ നോമ്പ് മുറിക്കേണ്ട സമയമാവാതെ സമയമായി എന്ന് മനസ്സിലായി പോയി ആരെങ്കിലും നോമ്പ് മുറിച്ചു പോയാൽ അത് പ്രശ്നമില്ല, ആ വ്യക്തിയുടെ നോമ്പ് ശരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേഘം കാർമേഘം മൂടിയത് കാരണത്താൽ അദ്ദേഹം കരുതി മഗരിബിന്റെ സമയമായി. ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി മഗരിബിന്റെ സമയം പ്രവേശിച്ചിട്ടില്ല. അദ്ദേഹം ബാക്കിയുള്ള ദിവസം നോമ്പ് തുടർന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് തെറ്റ് കാരണത്താൽ സംഭവിച്ചു പോയാൽ ആ വ്യക്തിയുടെ നോമ്പ് ബാത്തിലാവുകയില്ല. അവസാനം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ, നോമ്പിന്റെ മാസമായാൽ ചില ആളുകൾ ചർച്ച തുടങ്ങും, പ്രത്യേകിച്ച് ചില യുവാക്കൾ. ഈ നോമ്പിന് എന്താ നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് സമയം കളയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സമയം ചെലവഴിക്കുക, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് സമയം ചെലവഴിക്കുക. അതിൽ നിന്ന് പല രൂപങ്ങളും റമദാനിന്റെ ദിവസങ്ങളിൽ പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല കെട്ടിയിടുമെന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു, ചില മനുഷ്യ പിശാചുകൾ ആ ദിവസത്തിൽ ഇറങ്ങും മനുഷ്യരെ വഴികേടിലാക്കാൻ, മനുഷ്യരെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്ന് യുവാക്കൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗെയിമുകൾ. ഗെയിമിന്റെ മുകളിൽ ഇരുന്ന് സമയം കളയും. അങ്ങനെ ഗെയിം കളിച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ നേരെ പോയി നോമ്പ് മുറിക്കും. നോമ്പിന്റെ സമയത്തിൽ അവന് ഇബാദത്തില്ല, ഖുർആനില്ല, ദുആ ഇല്ല, തൗബയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഗെയിം കളിച്ച് സമയം തീർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഗെയിം എന്നുള്ളത് ശരിയാത്ത് അനുവദിച്ചതാണ്. ഗെയിം കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കളി വിനോദങ്ങൾ ശരിയാത്ത് വിലക്കിയിരിക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിം. പല ആളുകളും കൂട്ടമായി ഇരുന്ന് കളിക്കുന്ന ഒരു കളി. സഹോദരങ്ങളെ, അത് ഹറാമാണ്. ശരിയാത്തിൽ പബ്ജി കളിക്കുക എന്നുള്ളത് ഹറാമാണ്. അതിനുള്ള ഒന്നാമത്തെ കാരണം, പല നാടുകളിലുള്ള ആളുകളുമായി, നമുക്കറിയാത്ത ആളുകളുമായിട്ടാണ് നമ്മൾ കളിക്കുമ്പോൾ ആ കളിയിൽ കളിക്കുന്നത്. അതിൽ പലപ്പോഴും ചില ആളുകൾ ബന്ധപ്പെടുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും അന്യ സ്ത്രീകളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം അവിടെ നിലനിൽക്കുന്നതിനാൽ പബ്ജി ഹറാമാണ്. രണ്ടാമത്തെ വിഷയം, പബ്ജിയിൽ വന്നിരിക്കുന്ന അവസാനത്തെ അപ്ഡേഷൻ അനുസരിച്ച് അതിൽ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ ചില വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി തലകുനിക്കണം. അത് കളിക്കുന്നവർക്കറിയാം. ചില വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് തലകുനിക്കണം, അതൊരിക്കലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ അനുവദിക്കപ്പെട്ട കാര്യമല്ല. ചില ആളുകൾ പറയാറുണ്ട്, അവരോട് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചുകൊണ്ടല്ലോ ചെയ്യുന്നത്. സഹോദര, അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ചെയ്യാൻ മാത്രം പബ്ജി എന്ന് പറയുന്നത് ഇബാദത്തൊന്നുമല്ലാലോ. അതുകൊണ്ട് തന്നെ പബ്ജി കളിക്കുക എന്നുള്ളത്, അതിനിടയിൽ ഈ ശിർക്കൻ പ്രവർത്തനം ചെയ്യുക എന്നുള്ളത്, അതിന്റെ ഏറ്റവും ചുരുങ്ങിയ അവസ്ഥ എന്നുള്ളത് വൻ പാപമാണ് അല്ലെങ്കിൽ ശക്തമായ ഹറാമാണ്. ഒരുപക്ഷെ ശിർക്കിലേക്ക് വരെ അതെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ആ ഒരു കളി ശരിയാത്ത് അനുവദിച്ചതല്ല. അതുപോലെ തന്നെ പബ്ജി കളിക്കുന്ന കാരണത്താൽ പലതരത്തിലുള്ള ദേഷ്യങ്ങളും പലതരത്തിലുള്ള വെറുപ്പുകളും സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് പബ്ജി എന്ന് പറയുന്ന ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ശറഈയായ വിധി അനുസരിച്ച് അത് ഹറാമാണ്. ആര് അംഗീകരിച്ചാലും ആര് അംഗീകരിച്ചില്ല എങ്കിലും പണ്ഡിതന്മാർ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ആ വിഷയം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് പറയാനുള്ളത്, റമദാൻ മാസം എത്തിയാൽ മനുഷ്യ പിശാചുകൾ പടച്ചുവിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കളി തമാശകളിൽ സമയം കളയാതെ റബ്ബുൽ ഇസ്സത്തിന്റെ സംസാരം നമ്മൾ വായിക്കുക, ഖുർആൻ നമ്മൾ ഓതുക, ദുആ ചെയ്യുക, തൗബ അധികരിപ്പിക്കുക, ഇങ്ങനെ റബ്ബുമായി അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അതല്ലാതെ അന്യ പെണ്ണുമായി സംസാരിച്ചിരുന്ന് ഹറാമായ കാര്യങ്ങൾ കണ്ട്, ഹറാമായ കാര്യങ്ങൾ കേട്ട്, മോശമായ രൂപത്തിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ സമയത്തെ നമ്മൾ ഒഴിവാക്കിയാൽ അതിനൊക്കെ മറുപടി റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരും. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നീ സംസാരിച്ച സംസാരം, നീ നോക്കിയ നിന്റെ കണ്ണ്, നിന്റെ ഹൃദയത്തിലുള്ള ചിന്താഗതികൾ, ഇതിനെ സംബന്ധിച്ച് റബ്ബ് നിന്നോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള പാപമോചനത്തിന്റെ ദിനങ്ങളാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അതല്ലാതെ ഈ പറയപ്പെടുന്ന കളിതമാശകളിൽ, വിനോദങ്ങളിൽ നമ്മുടെ സമയം കളയാൻ യാതൊരു കാരണവശാലും നമ്മൾ നിൽക്കാൻ പാടില്ല. അതാണ് കാഫിരീങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ റബ്ബ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. റമദാനിനെ മുതലെടുക്കുക, എല്ലാവിധ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക, ടിവി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക, ഹറാമ് പൂർണ്ണമായും ജീവിതത്തിൽ വർജിച്ച് ഈ ഒരു റമദാൻ മുതലെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് റമദാൻ മുന്നോടിയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ പിശാചുകളിൽ നിന്നും, യഥാർത്ഥ പിശാചുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഷ്ഫി മർദാനാ വ മർദൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർദാനാ വ മർദൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ മൻ അറാദന വ അറാദ ബി അഹ്ലി السنة بسوء فاجعل تدبيره تدميرا عليه يا رب العالمين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم عليك بأعداء الإسلام. اللهم عليك بأعداء الإسلام. اللهم عليك بأعداء الإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أغثنا غيثا مغيثا. اللهم أغثنا غيثا مغيثا. اللهم أغثنا غيثا مغيثا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.